ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന ഭാഗത്ത് തന്നെ അതിമനോഹരമായ ഒരു ഗാനം നമുക്ക് കാണാവുന്നതാണ്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം. നാം ആവർത്തന പുസ്തകം 31-ാം അധ്യായം വരെ പഠിച്ചു കഴിഞ്ഞിരുന്നല്ലോ. ഇന്ന് 32, 33, 34 അധ്യായങ്ങൾ നാം പഠിക്കുവാൻ പോകുകയാണ്. ഈ 3 അധ്യായങ്ങളോടുകൂടെ ഈ അതിപ്രധാനമായ പുസ്തക പഠനം അവസാനിക്കുന്നു. മോശയുടെ പാട്ടാണ് 32-ാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഇത് പല വിധത്തിലും വളരെ മനോഹരവും ശ്രേഷ്ഠവുമായ ഒരു പാട്ടാണ്. ഇസ്രായേൽ ജാതിക്ക് ഇത് പഠിക്കേണ്ടിയിരുന്നു. ഇത് അവർക്ക് ദേശീയ ഗാനം പോലെയായിരുന്നു. ദൈവം അവർക്ക് നൽകിയ ഒരു പാട്ടായിരുന്നു അത്. ഓരോ ഇസ്രായേലിനും ഇത് പഠിച്ചിരിക്കുകയും അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു ജാതിയുടെയും ജീവിതത്തിലെ ഒരു സുപ്രധാന ഘടകമാണ് സംഗീതം. ഒരു ദേശത്തിൻ്റെ പാട്ട് ഞാൻ എഴുതട്ടെ, നിയമം ആരെഴുതി ഉണ്ടാക്കുന്നു എന്ന കാര്യം എനിക്ക് പ്രശ്നമല്ല എന്ന് ഒരു മഹാൻ പറഞ്ഞു. അതായത്, ജനങ്ങളുടെ മേൽ നിയമങ്ങളെക്കാൾ സ്വാധീനം പാട്ടിനുണ്ട് എന്നർത്ഥം. ഇത് സത്യമെങ്കിൽ ആധുനിക സംഗീതം വളരെ അധപ്പതിച്ചിരിക്കുന്നു എന്ന് നാം സമ്മതിച്ചേ മതിയാകും. ഇനിയും മോശ പാട്ടിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ മുഖവുരയായി പറയുന്നു. ആകാശമേ ചിവിതരിക, ഞാൻ സംസാരിക്കും, ഭൂമി എൻ്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. താൻ ഇസ്രായേൽ ജനത്തെ ദേശത്ത് ആക്കുന്നത് ഈ വ്യവസ്ഥകളോടുകൂടെയാണെന്ന വസ്തുതയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ആകാശത്തെയും ഭൂമിയെയും ആഹ്വാനം ചെയ്യുന്നു. ന്യായവിധിയിൽ ദൈവം അവരെ ദേശത്ത് നിന്ന് പുറത്താക്കുവാൻ തയ്യാറാകുമ്പോഴും ഇതേ ആഹ്വാനം തന്നെ യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. വാസ്തവത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകം ആരംഭിച്ചിരിക്കുന്നത് തന്നെ അപ്രകാരമാണ്. ആമോസിൻ്റെ മകനായ യെശയ്യാവ്, യഹൂദ രാജാക്കന്മാരായ ഉസ്സീയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനത്തെ ദേശത്ത് പ്രവേശിപ്പിക്കുന്നതായ സമയം ദൈവം ആകാശത്തെയും ഭൂമിയെയും സാക്ഷ്യം വഹിപ്പാൻ വിളിക്കുന്നു. 700 വർഷങ്ങൾക്ക് ശേഷം ദൈവം അവരെ ദേശത്ത് നിന്ന് പുറത്താക്കുവാൻ തുടങ്ങുമ്പോഴും വീണ്ടും അതിന് സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. അത് ദൈവം ഒരു ഒഴിഞ്ഞ കോണിൽ ആരും അറിയാതെ ചെയ്യുന്ന കാര്യമല്ല. അവരെ ദേശത്ത് നിന്ന് പുറത്താക്കുന്നതിൽ ദൈവത്തിന് നീതീകരണമുണ്ട്. 2-ാം വാക്യം നോക്കിക്കാട്ടെ. മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയും, എൻ്റെ വചനം മഞ്ഞു പോലെയും ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. ദൈവത്തിൻ്റെ വചനം ഈ വിധത്തിലുള്ളതാണ്. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ എന്ന് 72-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ഇത് വളരെ നല്ല ഒരു പ്രസ്താവനയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്രസ്താവന അത്ര ഇത്. താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന തൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രിയ സഹോദരി തൻ്റെ സഭാ ശുശ്രൂഷകനോട് ഇപ്രകാരം പറയുകയുണ്ടായി, സങ്കീർത്തനത്തിലെ ആ വാക്യത്തിൻ്റെ അർത്ഥം എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. അവൾ അരിഞ്ഞ പുൽപ്പുറം പോലെ ആയിരുന്നു പോലും, എന്നാൽ ദൈവം പൊടിമഴ പോലെ തൻ്റെ വചനത്തിലൂടെ അവളുടെ അടുത്തേക്ക് വന്നു, ആശ്വാസം നൽകി. ഈ വിധത്തിലാണ് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. വരൾച്ചയ്ക്ക് ശേഷമുള്ള മഴയെ സ്വീകരിക്കുവാൻ ഭൂമി തയ്യാറായിരിക്കുന്നു. അത് വൃക്ഷങ്ങളുടെ ഇലകളെ നനയ്ക്കുന്നു. സകലവും വളരെയധികം വ്യക്തവും ശുദ്ധവുമായി തീരുന്നു. ആ വിധത്തിൽ ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും കടന്നു വരണമെന്നത്രേ ദൈവം ആഗ്രഹിക്കുന്നത്. വരൾച്ചയ്ക്ക് ശേഷമുള്ള നാളുകൾ, മഴ പെയ്യാതിരുന്നതിന് ശേഷം ഉണ്ടാകുന്ന മഴ നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം കുളിർപ്പിക്കും. ദൈവവചനം താങ്കളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമാകുന്നു. ദൈവവചനം താങ്കൾക്ക് ഉന്മേഷം നൽകുന്നതാണോ? ജീവിതത്തിൽ മന്ദീഭവിച്ചും മുരടിച്ചും പോകുന്നതിന് കാരണം ദൈവവചനത്തെ അവഗണിക്കുന്നതാണ്. ദൈവവചനത്തോട് വാഞ്ചയുള്ളവരായിരിക്കണം നാം. ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും നാം സമയമെടുക്കണം. അത് ധ്യാനിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാകണം. അതെ, 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും, നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ. നമ്മുടെ സാഹിത്യ കൃതികളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായ കാര്യങ്ങൾ അധികം എഴുതി കാണുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ പലപ്പോഴും അവൻ്റെ നാമം വെറുതെ എടുക്കുകയായിരിക്കും ചെയ്യുന്നതല്ലേ. നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. ഇത് പാറയെക്കുറിച്ചുള്ള പാട്ടാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. പാറ എന്ന വാക്ക് ഈ പാട്ടിൽ 7 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ പാറ എന്ന് വിളിച്ചിട്ടുണ്ട്. ക്രിസ്തു മൂലക്കല്ലാണ് എന്ന് പത്രോസിൻ്റെ 1 ലേഖനം 2 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അവൻ്റെ പ്രവർത്തനം പൂർണ്ണമാണ്. ഈ പാട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. നാമും ഇന്ന് അവനെ മഹത്വപ്പെടുത്തേണ്ടത് ആവശ്യമത്രേ. ദൈവത്തിൻ്റെ കൃപയ്ക്ക് പകരമായി ഇസ്രായേൽ ജാതി തിന്മയാണ് പ്രവർത്തിച്ചത്. 5ഉം 6ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അവർ അവനോട് വഷളത്വം കാണിച്ചു, അവർ അവൻ്റെ മക്കളല്ല, സ്വയം കളങ്കമത്രേ, വക്രതയും കോട്ടവുമുള്ള തലമുറ, ഭോഷത്വവും അജ്ഞാനവുമുള്ള ജനമേ, ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത്? അവനല്ലോ നിന്റെ പിതാവ്, നിന്റെ ഉടയവൻ, അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. സൃഷ്ടിപ്പ് കാരണം ദൈവമാണ് ഇസ്രായേലിൻ്റെ പിതാവ്. വീണ്ടെടുപ്പിനെക്കുറിച്ച് ദൈവം ഇവിടെ സൂചിപ്പിക്കുന്നില്ല. സകല മനുഷ്യജാതിയെയും ദൈവം സൃഷ്ടിച്ചതിനാൽ ഒരുവിധത്തിൽ ദൈവമാണ് സകല ജനങ്ങളുടെയും പിതാവ്. ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാം ദൈവത്തിൻ്റെ ഒരു പുത്രൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. എന്നാൽ ആദാം പാപം ചെയ്തു. അതിനുശേഷം കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവമക്കളായി തീർന്നിട്ടില്ലാത്ത ആദാമിൻ്റെ പരമ്പരയിൽപ്പെട്ട ആരെയും ദൈവമകൻ അഥവാ ദൈവമകൾ എന്ന് വിളിക്കപ്പെടുന്നില്ല. മനുഷ്യജാതിയെ മുഴുവനായി ഒരു വക്രതയുള്ള തലമുറയായിട്ടാണ്, ഒരു മൂഢജാതിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതിമനോഹരമായ ഭാഗമാണ് ഇനിയും നമുക്ക് കാണുവാൻ കഴിയുന്നത്. 7ാം വാക്യം മുതൽ ഞാൻ വായിക്കാം. 7 മുതൽ 9 വരെ ആദ്യം ശ്രദ്ധിച്ചാട്ട്. പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക, മുൻതലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്കുക. നിന്റെ പിതാവിനോട് ചോദിക്കുക, അവൻ അറിയിച്ചു തരും. നിന്റെ വൃദ്ധന്മാരോട് ചോദിക്കുക, അവർ പറഞ്ഞു തരും. മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. യഹോവയുടെ അംശം അവൻ്റെ ജനവും യാക്കോബ് അവൻ്റെ അവകാശവും ആകുന്നു. 8ാം വാക്യം വളരെ അസാധാരണമായ ഒന്നാണ്. ഇതിന് തൃപ്തികരമായ ഒരു വിശദീകരണം പറയുവാൻ വളരെ വിഷമമാണ്. ഇസ്രായേൽ മക്കളുടെ സംഖ്യയ്ക്ക് തക്കവണ്ണമാണ് ഭൂമിയിലെ ജാതികളുടെ എണ്ണം അഥവാ ജാതികളുടെ അതിർത്തികൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണമാണ്. യഹൂദന്മാരും അവരുടെ ദേശവും ഭൂമിയിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലമായി തീരുവാനുള്ള കാരണം എന്താണ് എന്ന് ഈ ഭാഗം വിശദീകരിക്കുന്നു. 10ാം വാക്യത്തിൽ നാം കാണുന്നു, താൻ അവനെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തും കണ്ടു. അവനെ ചുറ്റിപ്പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. ആ ഭയങ്കരവും വലിയതുമായ മരുഭൂമിയിൽ 40 വർഷക്കാലം ദൈവം തൻ്റെ ജനത്തെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്തു. കാരണം എന്താണ്? അവർ അവൻ്റെ കൺമണിയായിരുന്നു. എത്ര മനോഹരമായ ഒരു വിശദീകരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. തുടർന്ന് തിരുവചനത്തിലെ ശ്രേഷ്ഠമായ പ്രസ്താവനകളിൽ ഒന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 11ഉം 12ഉം വാക്യങ്ങളിൽ, കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീത പറക്കും പോലെ താൻ ചിറക് വിരിച്ചവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. അവനോട് കൂടെ അന്യ ദൈവം ഉണ്ടായിരുന്നില്ല. എത്ര വാസ്തവമാണല്ലേ. കഴുകൻ്റെ കുഞ്ഞുങ്ങൾ ചിറക് വിടർത്തി പറക്കാൻ ആ തുടങ്ങേണ്ടതായ സമയം, തള്ളപ്പക്ഷി ദിവസം മുഴുവനും ആഹാരം കൊണ്ടുവന്ന് കൊടുക്കണമെന്നും രാത്രിയിൽ അവരെ സംരക്ഷിക്കേണ്ടവണമെന്നുള്ള ആഗ്രഹത്തോടെ അവ കൂട്ടിനകത്ത് തന്നെ സുഖമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. തള്ളപ്പക്ഷി ഒരു ദിവസം കുഞ്ഞിനെ കൂട്ടിൽ നിന്ന് വെളിയിലേക്ക് തള്ളിയിടും. അപ്പോൾ അവയ്ക്ക് ചിറകുകൾ വിടർത്തേണ്ടതായി വരുന്നു. എന്നാൽ ഒരു ചെറിയ കുഞ്ഞിന് ശരിയായി പറക്കുവാൻ അറിയില്ല എന്ന് വിചാരിക്കുക. ആ തള്ളക്കഴുകൻ തൻ്റെ വിശാലമായ ചിറകുകൾ വിരിച്ച് കുഞ്ഞിൻ്റെ കീഴെ പറക്കുകയും അതിനെ തൻ്റെ ചിറകിന്മേൽ വഹിക്കുകയും ചെയ്യും. പിന്നീട് അതിനെ വീണ്ടും മടക്കിക്കൂട്ടിലേക്ക് കൊണ്ടുവന്ന് ഏതാനും ദിവസത്തേക്ക് ആഹാരം കൊടുത്ത് പോഷിപ്പിക്കും. പിന്നീട് വീണ്ടും അവൾ തൻ്റെ കുഞ്ഞിനെ കൂട്ടിന് വെളിയിൽ കൊണ്ടുവന്ന് പറക്കുവാൻ കഴിയുമോ എന്ന് നിരീക്ഷിക്കും. തൻ്റെ വകയായിരിക്കുന്നവരെ ഈ വിധത്തിലാണ് ദൈവം കാത്തു സൂക്ഷിക്കുന്നത്. ചിലപ്പോൾ ദൈവം നമ്മെ കൂട്ടിൽ നിന്ന് വെളിയിൽ തള്ളിയിടും. അവൻ നമ്മെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല പ്രകാരം ചെയ്യുന്നത്. പിന്നെയോ, നാം പറക്ക പഠിക്കണമെന്നുള്ളത് കൊണ്ട് അവനത് ചെയ്യുന്നു. നാം അവനു വേണ്ടി ജീവിപ്പാൻ പഠിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം അപ്രകാരം ചെയ്യുന്നത്. അവനെ അനുസരിക്കുവാൻ പഠിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ നന്മയുടെ വളരെ മനോഹരമായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഉന്നതമായ ഉദാഹരണമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അവിടുത്തെ നന്മ തൻ്റെ ചെറുകന്മേൽ വഹിച്ച് നമ്മെ നടത്തുന്നതാണ്. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ കാത്തു സൂക്ഷിക്കുന്നു. നാം അവനെ അതിന് തക്കവണ്ണം സ്നേഹിക്കുന്നുണ്ടോ? അവനെ നാം അനുസരിക്കുവാൻ തയ്യാറുള്ളവരോ? അവനായി ജീവിക്കുവാൻ നാം പരിശീലനം ലഭിച്ചവരാണോ? നാം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് യശൂരനോ പുഷ്ടി വെച്ച് ഉതച്ചു, നീ പുഷ്ടി വെച്ച് കനത്ത് തടിച്ചിരിക്കുന്നു. തന്നെ ഉണ്ടാക്കിയ ദൈവത്തെ അവൻ ത്യജിച്ചു, തൻ്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു. യശൂരൻ എന്നത് ഇസ്രായേലിൻ്റെ വേറൊരു പേരാണ്. ഇസ്രായേൽ പുഷ്ടി വെച്ചു, ഉതച്ചു. നീ പുഷ്ടി വെച്ച് കനത്ത് തടിച്ചിരിക്കുന്നു, അതായത് ഈ ആളുകൾ വണ്ണം വെച്ചുകൊണ്ടിരുന്നു എന്നർത്ഥം. അവരുടെ ഐശ്വര്യത്തിൽ അവരുടെ പാറ ഇനിയും പ്രാധാന്യം അർഹിക്കുന്നു എന്ന് അവർ ചിന്തിച്ചില്ല. 16 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, 16 മുതൽ 18 വരെയുള്ളത് ഞാൻ വായിക്കാം. അവർ അന്യദൈവങ്ങളാൽ അവനെ ക്രൂദ്ധിപ്പിച്ചു, മ്ലേച്ഛതകളാൽ അവനെ കോപിപ്പിച്ചു. അവർ ദുർഭൂതങ്ങൾക്ക്, ദൈവമല്ലാത്തവയ്ക്ക്, തങ്ങളറിയാത്ത ദേവന്മാർക്ക് ബലി കഴിച്ചു. അവരുടെ പിതാക്കന്മാർ അവയെ ഭജിച്ചിട്ടില്ല. അവ നൂതനമായി ഉത്ഭവിച്ച നവീന മൂർത്തികളത്രേ. നിന്നെ ജനിപ്പിച്ച പാറയെ നീ വിസ്മരിച്ചു, നിന്നെ ഉൽപ്പാദിപ്പിച്ച ദൈവത്തെ മറന്നുകളഞ്ഞു. അവരുടെ മേൽ ദൈവത്തിൻ്റെ ശിക്ഷാവിധി വന്നതിനെ കുറിച്ച് 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. താൻ അവരിൽ നിന്ന് തന്നെ തന്നെ മറയ്ക്കുമെന്ന് ദൈവം പറയുന്നു. ദൈവം അവർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുകയില്ല. അടുത്ത ഭാഗത്ത്, അതായത് 26 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം പ്രകടിപ്പിച്ചിരിക്കുന്നു. 26-27 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഞങ്ങളുടെ കൈ ജയം കൊണ്ട് യഹോവയല്ല ഇതൊക്കെയും ചെയ്തത് എന്ന് അവരുടെ വൈരികൾ തെറ്റായി വിചാരിക്കുകയും ശത്രു എനിക്ക് ക്രോധം വരുത്തുകയും ചെയ്യും എന്ന് ഞാൻ ശങ്കിച്ചിരുന്നെങ്കിൽ ഞാൻ അവരെ ഊതിക്കളഞ്ഞു, മനുഷ്യരിൽ നിന്ന് അവരുടെ ഓർമ്മ ഇല്ലാതാക്കുമായിരുന്നു. അവരുടെ മേൽ ശത്രുക്കളുടെ ക്രോധമുണ്ടാകുമെന്ന് ഭയമില്ലായിരുന്നുവെങ്കിൽ താൻ ഇസ്രായേലിനെ ഭൂമിയുടെ കോണുകളിലേക്ക് ചിതറിച്ച് കളയുമായിരുന്നു എന്ന് ദൈവം പറയുന്നു. അവർ എൻ്റെ ജനത്തെ ഉപദ്രവിക്കുകയോ അവരെ നശിപ്പിക്കുകയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അല്ലാത്തപക്ഷം അവരുടെ ശത്രുക്കൾ തങ്ങളുടെ കൈയാണ് ബലമേറിയത്, യഹോവയല്ല ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറയുവാൻ ഇടയാകുമെന്ന് ദൈവം പറയുന്നു. ദൈവത്തിന് തൻ്റെ ജനത്തെക്കുറിച്ച് വലിയ താല്പര്യമുണ്ട്. അവരെ വീണ്ടെടുക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു, അവരെ രക്ഷിക്കണമെന്നുള്ളതാണ് അവൻ്റെ ഉദ്ദേശം. എത്ര നല്ലൊരു ചിത്രമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്! ഇസ്രായേലിനോടൊപ്പം ഭൂമിയിലെ രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് നാം തുടർന്ന് കാണുന്നു. പാട്ടിൻ്റെ അവസാനത്തെ ചരണത്തിലേക്ക് ഇവിടെ നാം വന്നിരിക്കുന്നു. ഇസ്രായേലിനോടൊപ്പം ഭൂമിയിലെ രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് നാം 43-ാം വാക്യത്തിൽ വരുമ്പോൾ കാണുന്നത്. ജാതികളെ അവൻ്റെ ജനത്തോടുകൂടെ ഉല്ലസിപ്പിൻ, അവൻ സ്വദാസന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും, തൻ്റെ ശത്രുക്കളോട് അവൻ പകരം വീട്ടും, തൻ്റെ ദേശത്തിനും ജനത്തിനും പാപപരിഹാരം വരുത്തും. ഇതോടെ മോശയുടെ ഈ മനോഹരമായ പാട്ട് അവസാനിക്കുന്നു. 44-45 വാക്യങ്ങളിൽ നാം കാണുന്നത്, അനന്തരം മോശയും നൂൻ്റെ മകനായ യോശുവയും വന്ന് ഈ പാട്ടിൻ്റെ വചനങ്ങളൊക്കെയും ജനത്തെ ചൊല്ലിക്കൽപ്പിച്ചു. മോശ ഈ സകല വചനങ്ങളും എല്ലാ ഇസ്രായേലിനോടും സംസാരിച്ചു തീർന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത് ഇനിയും തൻ്റെ അന്തിമമായ ഉപദേശങ്ങളാണ് നാം കാണുന്നത്. 46-47 വാക്യങ്ങളിൽ, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിപ്പാൻ തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളുവീൻ. ഇത് നിങ്ങൾക്ക് വ്യർത്ഥ കാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്ക് ഇതിനാൽ ദീർഘായുസ്സുണ്ടാകും. അവരുടെ ദേശത്തെ താമസം അനുസരണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നു. ന്യായപ്രമാണത്തിൻ്റെ പ്രതിനിധിയും ന്യായപ്രമാണം നൽകിയ ആളുമായ മോശയ്ക്ക് വാഗ്ദത്ത ദേശത്ത് പ്രവേശിപ്പാൻ കഴിയുകയില്ല എന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ ദൈവം വ്യക്തമാക്കുന്നു. നിയമ വ്യവസ്ഥിതി വാസ്തവത്തിൽ ഒരു തടസ്സമാണ്. ന്യായപ്രമാണം പാപത്തെ വെളിപ്പെടുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പാപത്തെ നീക്കിക്കളയുവാൻ അതിന് കഴിയുകയില്ല. ന്യായപ്രമാണത്തിന് രക്ഷിപ്പാൻ കഴിയുകയില്ല. ന്യായപ്രമാണത്തിന് മോശയെ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുവന്നാക്കുവാൻ കഴിഞ്ഞില്ല. അനുഗ്രഹത്തിൻ്റെ സ്ഥാനത്തേക്ക് നമ്മെ നടത്തുവാൻ ന്യായപ്രമാണത്തിന് സാധ്യമല്ല. തൻ്റെ മരണത്തിന് മുൻപ് പരസ്യമായി മോശ ചെയ്ത അന്തിമമായ പ്രവൃത്തി ഓരോ ഗോത്രങ്ങളെയും അരികെ വിളിച്ച് അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയായിരുന്നു. 33-ാം അധ്യായത്തിൽ നാം അത് കാണുന്നു. 1-ാമത്തെ വാക്യത്തിൽ, അതായത് 33-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നാം 33-ാം അധ്യായത്തിൻ്റെ തലക്കെട്ടാണ് കാണുന്നത്. ഇതൊരു അനുഗ്രഹമാണ്. കഴിഞ്ഞ അധ്യായങ്ങളിൽ മോശ ഇസ്രായേൽ ജനത്തിൻ്റെ പാപം കാരണം ദൈവം അവരുടെ മേൽ അയക്കുവാൻ പോകുന്ന ഭീതിയെക്കുറിച്ച് ശാപത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞെങ്കിൽ, ഇവിടെ ഒരു അനുഗ്രഹം പറഞ്ഞുകൊണ്ട് അവൻ വിടവാങ്ങുവാൻ പോവുകയാണ്. മോശ ഒരു പ്രവാചകനെ പോലെയും ഒരു പിതാവിനെ പോലെയും ആ ജനത്തെ അനുഗ്രഹിച്ചു. തനിക്ക് കാണുവാൻ സാധിക്കുകയില്ലെങ്കിലും അവനവർക്ക് സന്തോഷം ആശംസിക്കുകയാണ്. രൂബേൻ മുതൽ മോശ ആരംഭിക്കുന്നു. 6-ാം വാക്യത്തിൽ, 33-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ രൂബൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, അവൻ്റെ പുരുഷന്മാർ കുറയാതിരിക്കട്ടെ എന്ന് പറയുന്നു. ഇസ്രായേലിൽ നിന്നൊരു ഗോത്രമെന്ന നിലയിൽ രൂബൻ ഒരിക്കലും മാഞ്ഞു പോകുവാൻ ഇടയാകരുതെന്ന് മോശ പ്രാർത്ഥിക്കുന്നു. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 33-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, യഹൂദയ്ക്കുള്ള അനുഗ്രഹമായിട്ട് അവൻ പറഞ്ഞത്, യഹോവേ, യഹൂദയുടെ അപേക്ഷ കേട്ട് അവനെ സ്വജനത്തിലേക്ക് കൊണ്ടുവരണമേ. തൻ്റെ കൈകളാൽ അവൻ തനിക്കായി പോരുന്നു, ശത്രുക്കളുടെ നേരെ നീ അവന് തുണയായിരിക്കണമേ. യഹൂദ രാജകീയമായ ഗോത്രമാണ്. അവരിൽ നിന്നാണ് മശിഹ വരുവാൻ പോകുന്നത്. 8-11 വരെയുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ അഹരോൻ കുടുംബത്തിലെ പൗരോഹിത്യത്താൽ ഈ ഗോത്രം ആദരിക്കപ്പെട്ടിരുന്നു എന്ന് നാം കാണുന്നു. ലേവി ഗോത്രം, അതെ, ന്യായപ്രമാണം പഠിപ്പിക്കുക എന്ന പദവി അവർക്കുണ്ടായിരുന്നു. ലേവിയിൽ കൂടി ഇസ്രായേൽ ജാതി അനുഗ്രഹം പ്രാപിക്കപ്പെടും. അത് ദൈവവചനം പഠിപ്പിക്കുന്നവരിലൂടെ ദേശം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒരു മുൻകുറിയാണ്. ലേവി ഗോത്രം വിളിക്കപ്പെട്ടത് കർമാനുഷ്ഠാനങ്ങൾ നടത്തി ജനത്തെ സംതൃപ്തിപ്പെടുത്തുവാനല്ല, യാഗങ്ങൾ നടത്തി ജനങ്ങളെ അനുഗ്രഹിക്കുവാൻ മാത്രമല്ല, അവൻ വിളിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം തൻ്റെ ജനത്തെ പഠിപ്പിക്കുവാനാണ്. സഭാ ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നതും ഇതേ ഉത്തരവാദിത്വം നിറവേറ്റുവാനാണ്. ദൈവവചനം അറിയാത്തതാണ് നമ്മുടെ ജനം ഇന്ന് തെറ്റി നടക്കുന്നതിന് കാരണം. അവർക്ക് ആദർശങ്ങൾ അറിയാം, രാഷ്ട്രീയം അറിയാം, എന്നാൽ ദൈവവചനം അറിയില്ല. ദൈവവചനം പഠിക്കുവാൻ നമുക്ക് നമ്മുടെ ജനങ്ങളെ സഹായിക്കാം. തുടർന്ന് ബെന്യാമിനെ കുറിച്ചും യോസഫിനെ കുറിച്ചും എല്ലാം പറയുന്നു. ഇസ്രായേലിൽ യോസഫിലൂടെ, അതായത് എഫ്രീമിലൂടെയും മനശ്ശെയിലൂടെയും അനുഗ്രഹം വരാൻ പോകുന്നു. 24-ാം വാക്യത്തിൽ രസകരമായ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാനൊന്ന് വായിക്കാം. 24-ാം വാക്യം, ആശേരിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ, അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. ചില വർഷങ്ങൾക്ക് മുൻപ് ദേശത്തിൻ്റെ വടക്കേ ഭാഗത്തേക്ക്, അതെ, ആശേരിൻ്റെ പ്രദേശത്ത് കൂടി ഒരു എണ്ണക്കുഴൽ ആ രാജ്യത്തേക്ക് വന്നതിനാൽ ഇത് രസകരമായിരിക്കുന്നു. ഇന്ന് ആ പ്രദേശങ്ങളിൽ ലഭ്യമാകുന്ന എണ്ണയെക്കുറിച്ചാണ് ഈ പ്രവചനം എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ആ പ്രദേശങ്ങളിൽ ഇത്രയധികം എണ്ണ ലഭ്യമാണെന്ന് ആരും ഒരു നാളും ചിന്തിച്ചിരുന്നിരിക്കില്ല. എന്നാൽ ദൈവത്തിന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ലല്ലോ. തുടർന്നുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച്, 26 മുതൽ ഉള്ള വാക്യങ്ങൾ, യെശുരൂൻ്റെ ദൈവത്തെപ്പോലെ ഒരുത്തനുമില്ല, നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു, സംഹരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായും, യാക്കോബിൻ ഉറവ് തനിച്ചും വസിക്കുന്നു, ആകാശം അവന് മഞ്ഞുപൊഴിക്കുന്നു. ഇസ്രായേലെ, നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യൻ ആർ? യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിൻ പരിചയും നിന്റെ മഹിമയുടെ വാളുമാകുന്നു. നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും, നീ അവരുടെ ഉന്നതങ്ങളിന്മേൽ നടകൊള്ളും. ദൈവത്തിന് സ്തോത്രമില്ലേ? തന്നെ അനുസരിക്കുവാൻ താൽപ്പര്യപ്പെടുന്ന ഓരോ ദൈവപൈതലിനും ഇന്നും ആശ്വസിക്കുവാൻ ഉതകുന്ന മനോഹരമായ വാക്യങ്ങൾ. ഇസ്രായേൽ ജനം ദൈവത്തെ അനുസരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. തൻ്റെ മക്കളുടെ സഹായത്തിനായി അവൻ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. അതെ, നമ്മുടെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളാണ് നമുക്ക് വലുത്, ദൈവത്തെക്കാൾ വലുത് അതാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളിൽ നാം ദൈവത്തിലുള്ള ആശ്രയം വിട്ട് പതറിപ്പോകാറില്ലേ? വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലെ, നിന്റെ ദൈവത്തെക്കാൾ വലുതായി ഒരുത്തനുമില്ല, ഒന്നുമില്ല. അവിടുത്തെ കൈകളിൽ നിന്നും നിന്നെ പിടിച്ചു പറിക്കുവാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. ദൈവം മറന്നു കളഞ്ഞു എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന താങ്കളുടെ സാഹചര്യം ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അവിടുന്ന് താങ്കളുടെ സഹായത്തിനായിട്ടുണ്ട്. മോശ തൻ്റെ ദൈവത്തെക്കുറിച്ച് വിവരിക്കുന്നത് ശ്രദ്ധിച്ചാലും പുരാതനനായ ദൈവം നിൻ്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അതെ, നമ്മുടെ ദൈവം നിത്യനാണ്. മാറ്റവും മറിച്ചിലുമുള്ള ഒരു ലോകത്തിൽ നിത്യനായ ദൈവത്തെ കൂട്ടുപിടിക്കുന്നതല്ലേ ഏറ്റവും മനോഹരം? അതെ, അതിനോളം അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ വേറെ എന്താണുള്ളത്? സഹായിക്കാൻ കൂടെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മോടുകൂടെ ഇറങ്ങിത്തിരിച്ചവർ സൗകര്യപൂർവ്വം വഴിക്കെട്ടിട്ട് പോയപ്പോൾ ആകെ നിരാശപ്പെട്ടു പോയ താങ്കൾക്ക് ആശ്രയിപ്പാൻ കൊള്ളാകുന്ന ഒരു നിത്യമായ ഇടമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതെ, അവിടുന്നാണ് യഥാർത്ഥ സങ്കേതം. ഈ വലിയ സത്യം ഗ്രഹിച്ച സങ്കീർത്തനക്കാരൻ പാടിയത്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ഈ ഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. 91-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അതെ, യഹോവയെ തൻ്റെ സങ്കേതമായി കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ 91-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയൂ. ജീവിതത്തിലാകെ തകർന്നിരിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിത്യനായ ദൈവത്തെ താങ്കളുടെ സങ്കേതമായി കാണുവാൻ, അംഗീകരിക്കുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? താൽക്കാലികമായ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ, അതോ ഇന്നും അവയിൽ ജീവിതത്തെ നശിപ്പിക്കുകയാണോ? അവിടുന്ന് ശാശ്വത ഭുജങ്ങളാൽ താങ്കളെ താങ്ങി നടത്തുവാൻ മതിയായ ദൈവമാണ്. അവിടുത്തെ കരങ്ങളിലാണെങ്കിൽ പിന്നെ ഭയപ്പെടുവാൻ ഒന്നുമില്ലല്ലോ. ബലമുള്ള അവിടുത്തെ ഭുജത്തിൽ നിന്നും താഴെ പോകുമെന്ന് ശങ്കിക്കേണ്ടതില്ല. വീഴുവാൻ എല്ലാ സാധ്യതയുമുള്ള സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ നമുക്ക് കീഴെയുള്ള കരം എത്ര ശക്തമാണെന്നറിയാമോ? അതുമാത്രമല്ല, ഈ പറഞ്ഞ ഭുജം അല്പകാലത്തേക്ക് മാത്രമുള്ളതല്ല, അത് ശാശ്വതമാണ്. യേശു അരുളി ചെയ്തു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന്. ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും ഒരു ദൈവപൈതലിന് ആനന്ദിക്കുവാൻ സാധിക്കുന്ന വാഗ്ദത്വമാണിത്. അതെ, 29-ാം വാക്യത്തിൽ നാം വായിക്കുന്ന, യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിൻ പരിചയം നിന്റെ മഹിമയുടെ വാളുമാകുന്നു. അതെ, നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെടാവുന്ന അതിമഹത്തായ വാഗ്ദത്വമാകുന്നു ഇത്. ശത്രുവിൻ്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്ക പരിചയ അവനാണ്. ഒരു ദൈവവേദനെ സംരക്ഷിക്കുന്നത് ദൈവമാണ്. നാം നിരാശപ്പെടേണ്ട യാതൊരാവശ്യവുമില്ല. 34-ാം അധ്യായത്തിലേക്കും കൂടി നമുക്ക് വരാം. 34-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് മോശയുടെ ശവക്കുഴിയുടെ സ്ഥലം ആർക്കും അറിയാൻ പാടില്ലാത്തത് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകും. അങ്ങനെ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് വന്നേക്കാം. അല്പം ആ വഴിക്ക് ചിന്തിക്കുന്നത് നല്ലതാണ്. മോശയെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചു വാഗ്ദത്ത ദേശത്ത് കൊണ്ടുവരേണ്ടതിനായി ദൈവം അങ്ങനെ ചെയ്തതാകാം. കർത്താവായ യേശു ക്രിസ്തു മറുരൂപമലയിൽ വെച്ച് രൂപാന്തരപ്പെട്ടപ്പോൾ അവനോടൊപ്പം മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷപ്പെടുകയും അവൻ്റെ ആസന്നമായ മരണത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു എന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അങ്ങനെ പിന്നീട് മോശ വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേർന്നു എന്ന കാര്യം ഓർത്തിരിക്കേണ്ടത് അത്രേ. മറുരൂപമലയിൽ നാം കാണുന്നത് മോശയുടെ ഭൂതമല്ല എന്ന് ചുരുക്കം. അവിടെ ദൈവത്തിൻ്റെ കരം നാം കാണുന്നു. അതൊരു അത്ഭുതത്താൽ സംഭവിച്ചതാകുന്നു. അങ്ങനെ സംഭവിച്ചതിനാൽ മരിച്ചവരുടെ എല്ലാം ആത്മാക്കൾ നമ്മുടെ ചുറ്റും നടപ്പുണ്ട് എന്ന അർത്ഥമില്ല കേട്ടോ. മോശയെ വാഗ്ദത്ത ദേശത്ത് എത്തിക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അവനെ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുവന്നു. 7-ഉം 8-ഉം വാക്യങ്ങളിൽ വരുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് മോശയുടെ ശവകുടീരം രഹസ്യമായി സൂക്ഷിച്ചിരുന്നത്? മോശ മറുരൂപമലയിൽ പ്രത്യക്ഷപ്പെടുന്നത് സാത്താൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്ന കാര്യമല്ല. അത് എങ്ങനെയെങ്കിലും തടയുവാനാണ് അവൻ ശ്രമിക്കുന്നത്. അതിനാൽ മോശയുടെ ശവസംസ്കാരം ദൈവം തന്നെ നിർവഹിച്ചു എന്നത്രേ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് ഒരു ഏകാന്ത മരണമായിരുന്നു എന്ന് നമുക്ക് തോന്നാമെങ്കിലും ഒരു തർജ്ജിമയിൽ പറഞ്ഞിരിക്കുന്നത് അവൻ ദൈവത്തിൻ്റെ ചുംബനത്തോടെ മരിച്ചു എന്നത്രേ. ദൈവം മോശയെ മുത്തം ചെയ്യുകയും അവനെ ഉറക്കുവാൻ കിടത്തുകയും ചെയ്തു. എത്ര മനോഹരമായൊരു ചിത്രമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഓരോ ദൈവ പൈതലിനും ഈ അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ, മരണത്തെ ഭയപ്പെടുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തിൻ്റെ ചുംബനം ലഭിച്ച് ഉറങ്ങുവാൻ പോകുന്നത് ഇഷ്ടമല്ലേ? എത്ര വലിയ പ്രത്യാശയാണ് നമുക്കുള്ളത്. ഈ പ്രത്യാശ നൽകിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അത്ര സന്തോഷമായിട്ടല്ല നാം ആവർത്തന പുസ്തകം അവസാനിപ്പിക്കുന്നത്. വർഷങ്ങളായി കൂടെ ഇരുന്ന തൻ്റെ ജനത്തെ നയിച്ച മോശം മാറ്റപ്പെട്ടു. എന്നാൽ യോശുവയുടെ പുസ്തകത്തിൽ ഇസ്രായേൽ മക്കളോടൊപ്പം വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. അതിന് നിങ്ങളെല്ലാവരും തയ്യാറായിരിക്കുകയാണെന്ന് എനിക്കറിയാം. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.